الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله واشهد ان محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ صدق الله العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യത്താൽ നമ്മൾ ഏതാണ്ട് സൂറത്ത് ആല ഇംറാന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ക്ലാസ്സോടുകൂടി ഇൻഷാല്ലാ അള്ള തൗഫിക്ക് നൽകിയാൽ ഈ മഹത്തായ സൂറത്ത് നമ്മൾ പഠിച്ചു തീർക്കും. ഇൻഷാല്ലാ ബുധനാഴ്ചയോടുകൂടി വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായമായ സൂറത്തു നിസാ നമ്മൾ ആരംഭിക്കും. അള്ളാഹു തആല അതൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ആലു ഇംറാന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇഴകീറി വിശകലനം ചെയ്യുകയായിരുന്നു. സാധാരണ ചരിത്രം പഠിച്ചപ്പോ നമ്മൾ ഇത്രയേറെ ഇതിന്റെ ഒരു അവലോകനം മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ സൂറത്ത് ആലു ഇംറാൻ പിന്നെയും പിന്നെയും പഠിക്കുമ്പോൾ അള്ളാഹു തആല എത്ര ശക്തമായ രീതിയിലാണ് ഇതിന്റെ ഒരു പരിശോധന അല്ലെങ്കിൽ വിശകലനം നടത്തിയത് എന്ന് നമുക്ക് ബോധ്യം വരും. അതെത്രമാത്രം ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് അല്ലെങ്കിൽ പുനഃസൃഷ്ടിയിലേക്ക് ഫലവത്താണ് എന്ന് നമുക്ക് ബോധ്യം വരും. ഇവിടെ വിശുദ്ധ ഖുർആൻ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം വളരെ അടിസ്ഥാനപരമായ ചില ജീവിത വീക്ഷണ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഉഹുദ് യുദ്ധത്തിൽ മുനാഫിക്കുകളും ബഹുദൈവ മുനാഫിക്കുകളും വേദക്കാരായ ആളുകളും സ്വീകരിച്ച നിലപാടുകളെ അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിലെ ദുർബലരായ ആളുകൾ കാണിച്ച ദൗർബല്യങ്ങളെയൊക്കെ എല്ലാ അർത്ഥത്തിലും വിശകലനം ചെയ്തു. അവരുടെ സമ്പത്തിനോടുള്ള ആർത്തി, മരണഭയം, അനുസരണമില്ലായ്മ, ഭൗതികതയോടുള്ള താല്പര്യം എല്ലാം വിശകലനത്തിന് വിധേയമാക്കി. ഈ വിശകലനങ്ങൾക്ക് ശേഷം വളരെ ഗൗരവമുള്ള ഒരു യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ എല്ലാവരെയും മൊത്തത്തിൽ തെര്യപ്പെടുത്തുകയാണ്. അതാണ് അടുത്ത ആയത്തിലുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഈ ആയത്തൊക്കെ കാണാതെ പഠിക്കേണ്ട ആയത്തുകളാണ്. ഞാൻ ഇപ്പൊ ആദ്യം എടുക്കാൻ പോകുന്ന ആയത്ത് വളരെ ഗൗരവപൂർവ്വം വിശകലനം ചെയ്ത് എത്രയോ മണിക്കൂറുകൾ വിശദീകരിച്ചാലും തീരാത്ത ഒരായത്താണ്. അപ്പൊ അത് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചുരുക്കി പറയുകയാണ്. പക്ഷെ നിങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കണമെന്ന് ഞാൻ ആദ്യമായി ആവശ്യപ്പെടുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ فمن زحزح عن النار وادخل الجنة فقد فاز വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഫാൻ ഓഫ് ആക്ക കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും എല്ലാ മനുഷ്യരും, ദാഇക്കത്തുൽ മൗത്ത്, മരണം രുചിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഈ ആയത്തിന്റെ അർത്ഥപ്പെടുമ്പോൾ കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും എല്ലാ മനുഷ്യരും, ദാഇക്കത്തുൽ മൗത്ത്, മരണം രുചിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന, നിശ്ചയമായും നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുക, പൂർണമായും നൽകപ്പെടുന്നത് ഉജൂറക്കും നിങ്ങളുടെ കർമ്മഫലങ്ങൾ മാത്രമാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മാത്രം നിങ്ങളുടെ കർമ്മഫലങ്ങൾ, ഖിയാമത്ത് നാളിൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുക. ഫമൻ സുഹ്സിയ, ആർ അകറ്റപ്പെട്ടുവോ, അനിന്നാരി, നരകത്തിൽ നിന്ന്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചു. വമൽ ഹയാത്തു, ജീവിതമല്ല, അദ്ദുന്യ, ഐഹിക ജീവിതമല്ല, ഇല്ലാ മതാവുൻ, ചരക്കല്ലാതെ അല്ല, അൽ ഗുറൂർ, വഞ്ചനാത്മകമായ ചരക്കല്ലാതെ അല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മഫലം, നിങ്ങളുടെ പ്രതിഫലം പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫമൻ സുഹ്സിയാനിന്നാർ, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അയാൾ തീർച്ചയായും അയാൾ വിജയം കൈവരിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനാത്മകമായ ഒരു ചരക്കല്ലാതെ അല്ല. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരായത്താണ്. കാരണം വളരെ മർമ്മപ്രധാനമായ നമ്മുടെ ജീവിത വീക്ഷണം ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഒരു യാഥാർത്ഥ്യം പറയാം, നിങ്ങളിപ്പോ എത്ര വിജയിച്ച്, എന്തൊക്കെ നേടിയെടുത്ത്, എന്തെല്ലാം കുതന്ത്രങ്ങൾ ഒപ്പിച്ചാലൊക്കെ ശരി, അഹ്ലി കിതാബുകാരും അതേപോലെ തന്നെ മുനാഫിക്കുകളും ദുർബല വിശ്വാസികളായ ആളുകളൊക്കെ എന്തൊക്കെ നേടിയാലും ശരി, അവസാനം നിങ്ങൾ പോയിട്ട് മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. ആ കഷായം കുടിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അങ്ങനെ മരണത്തിലേക്ക് വീണുപോകും. ഒരു നിശ്ചിത കാലഘട്ടം നിങ്ങൾക്കൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പോലെ കുപ്പിൽ അറുതി മുസ്തഖറും മതാഉൻ ഇലാഹി, നിങ്ങൾക്കൊക്കെ ഒരു നിശ്ചിത ജീവിത വിഭവവും കാലഘട്ടവും അല്ല അവിടെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അവർക്ക് നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ, എല്ലാവർക്കും ഒരു മരണം നാം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. വല്ലാത്തൊരു യാഥാർത്ഥ്യമാണല്ലോ. എന്തെല്ലാം കൊലാപ്പുണ്ടാക്കിയാലും ശരി, മരണത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം മരണം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഖുർആൻ പല ഭാഗത്തും വിശദീകരിക്കുന്നു. സൂറത്തുൽ അംബിയായില് 35-ാമത്തെ ആയത്തില് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വലനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. അവിടെ എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കും, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. സൂറത്തു അങ്കവൂത്തിൽ 57-ാമത്തെ ആയത്തില് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. അവിടെ എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും, നമ്മിലേക്കൊക്കെ നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും മരിക്കും, ഇതൊരു വസ്തുതയാണ്. നമുക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് മരിക്കേണ്ടി വരും എന്ന് പറയുന്ന വസ്തുത. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം. എല്ലാം നശിക്കും, എല്ലാവരും, മലക്കുകളും ജിന്നുകളും മനുഷ്യരും ഒക്കെ നശിക്കും, അള്ളാഹു തആല അത്യുദാരനായ അള്ളാഹു തആല മാത്രം അവശേഷിക്കും. അവനല്ലാതെ എല്ലാം നശിച്ചു തീരും എന്നതാണ്. അല്ലെ, നമ്മൾ നശിക്കും, നമ്മുടെ പക്കലുള്ളതും നശിക്കും. മാ ഇന്ദക്കും യംഫദു വമാ ഇന്ദല്ലാഹി ബാഖ് എന്നാണ് വളരെ പഠിക്കേണ്ട ഒരു വാക്കാണ്. മാ ഇന്ദക്കും യംഫദു, നിങ്ങളുടെ പക്കലുള്ളതൊക്കെ നശിക്കാനുള്ളതാണ്. വമാ ഇന്ദല്ലാഹി ബാഖ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അവശേഷിക്കുന്നത് നിലനിൽക്കുന്നത് എന്ന് ഖുർആൻ വിശദീകരിക്കും. അപ്പോ ഇവിടെ നമ്മളെല്ലാവരും മരിക്കും. മരണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യമാണ് കേട്ടോ. മരണത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നല്ലതാണ്. പ്രവാചകനൊക്കെ അത് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ മരണത്തെ കുറിച്ച് ആലോചിക്കണം. ഖബർ സിയാറത്ത് സുന്നത്താക്കിയത് മരണത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും മരണത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്, മറ്റുള്ളവരുടെ മരണത്തെ കുറിച്ചാണ് ആലോചിക്കാൻ. നമ്മൾ മരിച്ചതായിട്ട് ഇടക്ക് ആലോചിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ മരിച്ചിരിക്കുന്നു, അങ്ങനെ മരിച്ചാലുള്ള അവസ്ഥ എന്താണ്, ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വീട്ടിലെ അവസ്ഥ, എന്നെ എങ്ങനെയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്, എവിടെയാണ് കബറിൽ വെക്കുന്നത്, ആ കബറിൽ ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടാൻ, നമുക്ക് ശരിക്കും മനസ്സിലാവാനും നല്ലതാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നല്ലതാണ്. ദിക്റുൽ മൗത്ത്, ഹാദിമ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും നശിപ്പിക്കുന്ന ആ മരണം, അത് നമ്മുടെ ജീവിതത്തിൽ. ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കെല്ലാം നഷ്ടപ്പെടുക എന്നാണ് ഒരർത്ഥം. നമ്മൾക്ക് അതിന്റെ വേദന അറിയാൻ മരിച്ച ആൾ പിന്നെ അവിടെ ജീവിച്ചിരിക്കണില്ല എന്നേ ഉള്ളൂ. ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മളൊരാളുടെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അടുത്ത ആളുകളാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു ദിവസം തന്നെ ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഒറ്റ ദിവസം മരിച്ചാൽ, എല്ലാവരും മരിച്ചു, തന്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിച്ചാൽ ആ മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയ, അന്ന് തന്നെ അയാളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, അയാളുടെ വീട് നഷ്ടപ്പെട്ടു, ആ മനുഷ്യനത് താങ്ങാൻ കഴിയുന്നതിന്റെ വല്ലാത്തൊരവസ്ഥയാണ്. കാരണം എല്ലാവരും മരിച്ചിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ അവസ്ഥയാണ് ഞാൻ മരിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഞാൻ മരിക്കുന്ന ദിവസം എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെടും, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെടും, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെടും, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ വീട്, എന്റെ സ്വത്ത്, എന്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ ഒറ്റയായി കബറിൽ പോയി കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാലേ അർത്ഥം. ഇപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മളെ വല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ നമ്മള് മനസ്സിൽ എപ്പോഴും കാണേണ്ടതും ഉല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്. ഒരു ദിവസം അധികം നാളൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും സംഭവം. മാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. എവിടെ വെച്ച് മരിക്കും ഒരാൾക്ക് പറയാൻ കഴിയില്ല. നാളെ നേരെ പുലരോ എന്നൊരു റൂഹു അനി ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്നാലൈഹിൽ ലൈലു അൽ തഗീഷു ഇലൽ ഫജ്രി. നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രാത്രി പിന്നിട്ട് നേരെ പുലരോ എന്നൊരാൾക്ക് പറയാൻ നമുക്ക് കഴിയില്ല. അടുത്ത നേരെ പുലരുമ്പോ നമ്മൾ ഉണ്ടാവും, അടുത്ത ക്ലാസ്സിലെ ആരുണ്ടാവും, അള്ളാഹുവിന് തന്നെ അറിയുള്ളൂ. അല്ലേ, നമ്മൾ ഏത് പ്രായഘടനയിലുള്ളവരൊക്കെ നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ കാണില്ലേ, ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കുന്നു. എത്ര ചെറുപ്പക്കാർ ചിരിച്ചു മതിച്ച് ആനന്ദിച്ച് കഴിയുന്നുണ്ട്, പക്ഷെ അവരുടെ മയ്യത്ത് പൊതിയാനുള്ള കഫം പുടവ നെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം അവരറിയുന്നില്ല. കാരണം മരണം ഏതാളെയും പിടികൂടുകയാണ്, ഏത് ഘട്ടത്തിലും അത് വരാം എന്നതാണ്. പക്ഷെ ആ മരണത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ നേരിടാൻ സത്യവിശ്വാസിക്ക് കഴിയാന്നുള്ളതാണ്. മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മറ്റൊന്ന് നേടാൻ പോവുകയാണ്, താനൊന്ന് പറിച്ചു നടപ്പെടുകയാണ്, പരീക്ഷണ ലോകത്ത് നിന്ന് സമ്മാനത്തിന്റെ പ്രതിഫലത്തിന്റെ ലോകത്തിലേക്ക് മാറുകയാണ്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പാടുന്ന ഒരാളാണ്. എല്ലാവരും അവരുടെ കുടുംബത്തോടൊന്നിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂട്ടുകയാണ്. വൽമൗത്തു അദിനാ മിൻ ശിറാഖി നഖലിഹി, പക്ഷെ തന്റെ മരണം തന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ അടുത്തിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പൊ മരണത്തെ നമ്മൾ ഭയപ്പെടല്ല വേണ്ടത്, പക്ഷെ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. നമ്മൾ മരിക്കുന്ന ആ വസ്തുദാസ യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ച് മരണത്തെ സന്തോഷത്തോടു കൂടി നേരിടാൻ കഴിയണം. അലി റളിയല്ലാഹു അൻഹു പാടിയ പോലെ
പല രീതിയിൽ
കവിത
വന്നിട്ടുണ്ട്.
നിന്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോ നിന്റെ ചുറ്റും ആളുകൾ പ്രസവിച്ച ഉടനെ നീ കരയായിരുന്നു, പക്ഷെ നിന്റെ ചുറ്റും ആളുകളൊക്കെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു, സന്തോഷം കൊള്ളുകയായിരുന്നു. അതേസമയം അതുകൊണ്ട് അതുകൊണ്ട് ഒരു ദിവസത്തിന് വേണ്ടി നീ പണിയെടുക്കണം. ആളുകളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കെ ഇതാപക്കോ, അവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കെ നീ ചിരിച്ചു പോകുന്ന, നീ ചിരിച്ചിട്ട് മരണത്തെ വരിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി നീ പണിയെടുക്കുക എന്നാണ് പഠിച്ചത്. അപ്പൊ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ അതിന്റെ തലത്തിൽ കാണാൻ കഴിയും. എന്നിട്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മഫലം കണക്ക് തീർത്ത് തരുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. നമ്മളിവിടെ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം ഒന്നും, ഇവിടെ ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. പരീക്ഷ ആളിലെങ്ങനെ റിസൾട്ട് വരിക, അത് പിന്നെ വരിക. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഇത് ഒരു പരീക്ഷണത്തിന്റെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഇത് ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്നവരെ എന്ന് പരീക്ഷിച്ചറിയാനുള്ള ഒരു ഇടമാണ്. അങ്ങനെ ജീവിതവും മരണവും നിശ്ചയിച്ചതാണ്. അപ്പൊ നമ്മളിവിടെ പ്രവർത്തിച്ചതിന്റെ ശരിയായ പ്രതിഫലം അതിൻ്റെതായ തലത്തിൽ ലഭിക്കുക ഖിയാമത്ത് നാളിലാണ്. അതൊന്നും കരാൻ കഴിയില്ല. രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ടവര്, രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് നമസ്കരിച്ചവര്, ആരും കാണാതെ ദാനം ചെയ്തവര്, അള്ളാഹുവിന്റെ മാർഗത്തില് ജീവൻ സമർപ്പിച്ചവര്, പടച്ചവനോടങ്ങേയറ്റത്തെ വിധേയത്വം വെച്ച് പുലർത്തിയവര്, അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചവർ, അവർക്കൊക്കെ ദുനിയാവിലെങ്ങനെ പ്രതിഫലം കൊടുത്ത് തീർക്കാൻ പറ്റും? അതേപോലെ തന്നെ ശിക്ഷയും, നൂറാളെ കൊന്നവര്, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നവര്, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിച്ചവര്, ആളുകളുടെ സമ്പത്ത് മുഴുവൻ അന്യായമായി അപഹരിച്ചെടുത്തവര്, ഇവരൊക്കെ എങ്ങനെ ദുനിയാവിൽ ഇതാക്കാൻ കഴിയും? അപ്പൊ യഥാർത്ഥ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അങ്ങനെ ഒരു ലോകത്ത് അവിടെ രക്ഷാശിക്ഷയുടെ ലോകമാണ്. ദുനിയാവ് തന്നാൽ പരീക്ഷണത്തിന്റെ ലോകമാണ്. പക്ഷെ പരലോകം എന്ന് പറയുന്നത് അവിടെ കർമ്മഫല കർമ്മങ്ങളൊന്നുമില്ല. അന്തും മതം ഫീദാരില്ലാഹിറ, നാളെ നീ പരലോകത്താണ്. വല അമല ഫീഹി, അവിടെ പണിയെടുക്കാൻ പറ്റൂല. നാളെ നീ അതേസമയം നീ ഫഫലൂഫിമൽ, ഇപ്പോൾ നീ പണിയെടുക്കുന്ന ലോകത്താണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല, ഇവിടെ വിചാരണയൊന്നുമില്ല. അതേസമയം അന്തും മതം ഫീദാരില്ലാഹിറ, നാളെ നീ പരലോകത്താണ്. അവിടെ വല അമല ഫീഹി, അവിടെ പണിയെടുക്കാനും പറ്റൂല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കർമ്മഫലം പൂർത്തീകരിച്ച് നൽകുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, ഫമൻ സുഹ്സിയാനിൽ നാരി വഉദഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നുവോ അവർ വിജയിച്ചിരിക്കുന്നു. ഒരാളുടെ ജയാപജയത്തിന്റെ മാനദണ്ഡം നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലെത്തപ്പെടുക എന്നതാണ്. ഒരു മനുഷ്യൻ ഒരുപാട് സമ്പത്ത്, സൗന്ദര്യം, അധികാര സ്ഥാനമാനം എല്ലാം കിട്ടി, പക്ഷെ അയാൾ പോകുന്നത് നരകത്തിലേക്കാണെങ്കിൽ അയാൾ പരാജയപ്പെട്ടവനാണ്. ഒരാൾക്ക് ദുനിയാവിൽ കഷ്ടപ്പാടും ദുരിതവും വിഷമവും പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ, പക്ഷെ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. കാരണം സ്വർഗം എന്ന് പറയുന്നത് വലിയ ആസ്വാദനത്തിന്റെ ലോകമാണ്, വലിയ വലിയ ആസ്വാദനത്തിന്റെ ലോകമാണ്. ആ സ്വർഗത്തിൽ അവർ ഖാലിദീന ഫീഹാ, അവർ ശാശ്വതരാണ്. മാതസ്തഹിയ അംഫുസും, അവർ ആഗ്രഹിക്കുന്നതൊക്കെയും കിട്ടുന്നതാണ്. നരകമോ മറിച്ച, നരകമെന്ന് പറയുന്നത് നാറു ജഹന്നം അശത്തു ഹർ, നരകത്തിന്റെ ചൂട് കഠിന ചൂടാണ്. അന്നാറുൽ കുബ്ര, ഭയങ്കര തീയാണ്. അല്ലത്തി തത്തലു അലൽ അഫ്ദ, ഹൃദയങ്ങളെ അള്ളിപ്പിടിക്കുന്ന തീയാണ്. ഉല്ലമാ നളിജത് ജുലൂദുഹും ബദൽനാ ജുലൂദൻ ഗൈറഹ, അതിലൊരു തൊലി കത്തിക്കരിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു തൊലി രൂപപ്പെട്ടു വരികയാണ്. സുമ്മലായ മുത്തു ഫീഹാ വലാ യഖിയ, അവിടെ ജീവിതമില്ല മരണമില്ല. രണ്ടും രണ്ടറ്റത്താണ്. ഒന്ന് വലിയ ആസ്വാദനത്തിന്റെ ലോകം, മറ്റൊന്നോ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വലിയ ശിക്ഷയുടെ ലോകം. ഒരാള് ദുനിയാവിൽ വലിയ സമ്പന്നനായി, അധികാരമുണ്ടായി, സ്ഥാനമാനമുണ്ടായി, സൗന്ദര്യമുണ്ടായി, അധികാരമുണ്ടായി, എല്ലാം ഉണ്ടായി, പക്ഷെ അവസാനം പോയി നരകത്തിൽ പോയാലോ? പോയില്ലേ. അതേസമയം മറ്റൊരു മനുഷ്യന് കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയി, പക്ഷെ അയാൾ പോകുന്ന സ്വർഗത്തിലേക്കാണെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ് നിർഭാഗ്യവാനാണെന്ന് വേർതിരിക്കുന്ന ഘടകം, വിജയമാണ് പരാജയമാണെന്ന് വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തലാണ്. ഇത് അടിസ്ഥാനപരമായൊരു വസ്തുതയാണ്. സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും തുല്യരല്ല, അല്ല, സ്വർഗത്തിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ. യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തലാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഈ ദുനിയാവിന്റെ അടിമകളായി നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്നൊക്കെ പറഞ്ഞത് ഇട്ടേച്ചു പോകേണ്ട വസ്തുതകളാണ്. അതേസമയം നമുക്ക് നേടാനുള്ളത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട വണ്ടിയാണ്, നമ്മളോ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറാനുള്ള വാഹനം. അതുകൊണ്ട് പാരത്രിക ജീവിത വിജയത്തിനെയാണ് ഒരാൾ വിജയമാണ് നേടിയെടുക്കാൻ അയാൾ ശ്രമിക്കേണ്ടത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം, നമ്മൾ പലപ്പോഴും ചില ആൾക്ക് ഭയങ്കര ഭാഗ്യവാനാണ്, വലിയ സമ്പത്താണ്, വലിയ സൗന്ദര്യം, പക്ഷെ പോകുന്ന നരകത്തിലേക്കാണെങ്കിൽ അയാൾ പോയില്ലേ. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. വെറുതെ ഒരു വിശ്വാസം പോലെ വെച്ച് പുലർത്തിയാൽ പോലെ. അപ്പൊ ഞാൻ സാധാരണ പറയാറുള്ള ഒരു വികൃതി ചോദ്യം, നിങ്ങൾക്കൊരു മകൾക്കൊരു പുതിയാപ്പിളയെ കിട്ടണം, നിങ്ങളുടെ മുമ്പിൽ രണ്ട് കേസ് വന്നിട്ടുണ്ട്. ഒരു കേസിൽ പയ്യൻ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി നല്ല സാമ്പത്തികമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ദീൻ ഇത്തിരി കുറവാണ്, ദീനല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല. അതേസമയം വേറൊരു പുതിയാപ്പിള വരനെ കുറിച്ച് അന്വേഷണം വന്നു, വരൻ അത്ര വലിയ സൗന്ദര്യമില്ല, അത്ര അധികം സമ്പത്തില്ല, അത്ര വലിയ എന്നാ തീരല്ല എന്നല്ല, അത്ര വലിയ ഭൗതികമായ നേട്ടമൊന്നുമില്ല, പക്ഷെ ആള് നല്ല ദീനിയായ ഒരാളാണ്. പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുക ആദ്യത്തെ ആളെയാണ്. കാരണം നമ്മൾ നല്ല കേസായിട്ട് കാണുന്നത് സൗന്ദര്യമുള്ള, സമ്പത്തുള്ള, അധികാരമുള്ള ആളെയാണ്. അതേസമയം ആ പയ്യൻ എന്റെ മകളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന വിശ്വാസം അവൾക്ക് വരുന്നില്ല. അവിടെയാണ് യഥാർത്ഥ വിജയം, അവിടെ എത്തിച്ചേരുന്നവനാണ് ഭാഗ്യവാൻ. ഭാഗ്യ നിർഭാഗ്യത്തിന്റെയും വിജയപരാജയത്തിന്റെയും മാനദണ്ഡം ദുനിയാവിന്റെ നേട്ടക്കോട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പരലോകത്ത് സ്വർഗം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ നമ്മളൊക്കെ മരിക്കാനുള്ളതാ, മരിച്ചാലോ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ പരലോകത്താണ് നിർണയിച്ചു തരുന്നത്. അവിടെയാണെങ്കിലോ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നുവോ അയാളാണ് വിജയിച്ചതെങ്കിൽ ഒരു വസ്തുത വളരെ യാഥാർത്ഥ്യമാണ്. ഓമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ, ഐഹിക ജീവിതം, ഭൗതിക ജീവിതം വെറും ചതിച്ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അതൊരു വെറും ചതിച്ചരക്കാകും, വഞ്ചനാത്മകമായ ഒരു വിഭവം മാത്രമാണ് ദുനിയാവ്. ദുനിയാവ് തന്നെ നമ്മളിങ്ങനെ മോഹിപ്പിക്കും അല്ലേ. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ, ഇപ്പൊ കിട്ടുക സുഖം, ഇത് നമ്മളിങ്ങനെ വഞ്ചിക്കുന്നു എന്നല്ലാതെ സത്യത്തിൽ ഈ ദുനിയാവ് ഒന്നുമല്ല. പരലോകത്ത് വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞത് ഒന്നാമത് ചെറുതാണ്, കലീൽ, മതാഉൻ കലീൽ. ഈ സൂറത്തിന്റെ അവസാനം വരുന്നുണ്ട് മതാഉൻ കലീൽ, അതൊരു ചെറിയ വിഭവമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഈ ഭൂമിയിലെ സമുദ്രങ്ങളായ സമുദ്രങ്ങൾ 70% സമുദ്രമാണ്. ആ സമുദ്രത്തിൽ ഒരാൾ ഇങ്ങനെ വിരല് പൊക്കി പിടിക്കുമ്പോ വിരലിന്റെ അറ്റ തള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം, അതാകുന്നു ദുനിയാവ്. സമുദ്രങ്ങളായ സമുദ്രങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, അതാകുന്നു പരലോകം. ആളുകൾ ബുദ്ധിയുള്ളവൻ ഈ പരലോകത്തെയാണോ ഈ ദുനിയാവിനെയാണോ തെരഞ്ഞെടുക്കേണ്ടത്? ഏതാ വലുത്? യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കേണ്ടത്, യഥാർത്ഥത്തിൽ അയാൾ സ്വീകരിക്കേണ്ടത് പാരത്രിക ജീവിത വിജയത്തെയാണ്. ആ പാരത്രിക കാരണം അൽ കൈസ്, ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, തന്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾ. ബുദ്ധിയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അതാ, കാരണം ഈ ദുനിയാവിനെ നേടിയിട്ട് എന്ത് കാരണം? കാരണം അതൊരു വെറും വഞ്ചനാത്മകമാണ്, ഇട്ടേച്ചു പോകേണ്ടതാണ്. നമ്മൾ ദുനിയാവ് എത്രമാത്രം നേടുകയും ദുനിയാവ് എത്രമാത്രം പാരിക്കൂട്ടാൻ വേണ്ടി ബന്ധത കാട്ടുകയും ചെയ്തോ അത്രമാത്രം പ്രയാസകരമായിരിക്കും അത് ഇട്ടേച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ. അതേസമയം ദുനിയാവിനെ നിഷേധിക്കണം എന്നല്ല, വലാത്തൻ സനസീബക്ക പിന്നെ തുന്നാ, ദുനിയാവിനെ നിഷേധിക്കണമെന്നല്ല, പക്ഷേ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുക. ഐഹിക ജീവിതത്തിനല്ല പ്രാമുഖ്യം കൊടുക്കേണ്ടത്, മറിച്ച് പരലോകമാണ് ഉത്തമം, അതാണ് എന്നും നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമാണ്. ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നത് ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ഒരു ചരക്ക്, ഇതിൽ നിന്ന് മോചനം കിട്ടാതെ നമുക്ക് ഇസ്ലാമികമായി മുന്നേറാൻ കഴിയില്ല. ദുനിയാവിന്റെ അടിമയായ ഒരാൾക്ക്, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയായ ഒരാൾക്ക്, ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ മാത്രം കണ്ണു നട്ട ഒരാൾക്ക് അള്ളാഹുവിന്റെ പാരത്രിക ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയില്ല. മൻ അഹബ്ബ ദുനിയാ അദർ ആഖിറഹു, ഒരാൾ ദുനിയാവിനെ വല്ലാതെ സ്നേഹിച്ച അയാളുടെ പരലോകം അയാൾക്ക് ഇഷ്ടമാകും. അതേസമയം മൻ അദറ ആഖിറഹു അഹബ്ബ, അതേസമയം ആര് ആരെങ്കിലും പരലോകത്തെ പരലോക മൻ അഹബ്ബ ആഖിറഹു അദറ ദുനിയ, ആരെങ്കിലും പരലോകത്തെ സ്നേഹിച്ചാൽ ഒരു പക്ഷെ ദുനിയാവിൽ അത്ര വലിയ ആസ്വാദനങ്ങളൊക്കെ കിട്ടിയില്ല എന്ന് വരും, പക്ഷെ സത്യത്തിൽ ആസ്വാദനം അവിടെ ലഭിക്കും. പക്ഷെ ലക്ഷ്യം ഒമൻ അറാദൽ ആഖിറത്ത വസഅലഹ സഗയഹ വഹുവ മുഅ്മിൻ, ആര് പരലോകത്തെ ഉന്നം വെച്ച് അതിനു വേണ്ടി പണിയെടുക്കുന്നുവോ അവനാണ് മുഅ്മിൻ. നമ്മളും സഹാബാക്കളൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റപ്പോയതിലാ. നമ്മൾ ദുനിയാവിനെ വല്ലാതെ അള്ളിപ്പിടിച്ച് അതിന്റെ വാരിക്കോരി അതിന്റെ എല്ലാ ആസ്വാദനങ്ങളും ആവോളം കിട്ടിയിട്ട് സ്വർഗം കിട്ടുമോ നോക്കുകയാണ്. സഹാബാക്കൾ അങ്ങനെയല്ല, ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസുഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന, നമ്മുടെ അവരുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിറ്റിട്ട് സ്വർഗം വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്വർഗം കിട്ടണോ? നമ്മുടെ ശരീരവും സമ്പത്തും ദുനിയാവിന്റെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധമാണ്. അപ്പൊ ഈ ആയത്ത് വളരെ കൃത്യമായി നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തരുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ വിധി ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കർമ്മഫലം പൂർത്തീകരിച്ച് കിട്ടുക ഖിയാമത്ത് നാളിൽ മാത്രമാണ്. വമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖില അൽജന്നത്ത ഫഖദ് ഫാസ്, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നുവോ അയാൾ വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം ഒരു ചതിച്ചരക്കല്ലാതെ മറ്റൊന്നുമല്ല, അഥവാ ഇതൊരു ചതിച്ചരക്ക് മാത്രമാണ്. ഇതാണ് ഈ വസ്തുത. ഇതിന് ഒരുപാട് പറയാനും ഒരുപാട് വിശദീകരിക്കേണ്ടതുമായ ഒരു ആയത്താണ്. തുടർന്ന് ഖുർആൻ പറയുന്നു, ലതുബ്ലൗന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകു അദൻ കസീറ വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലതുബ്ലൗന്ന, തീർച്ചയായും ലതുബ്ലൗന്ന, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഫീ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തില്, അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലും. വല തസ്മഉന്ന, തീർച്ചയായും നിങ്ങൾ കേൾക്കുകയും ചെയ്യും. മിനല്ലദീന ഊത്തുൽ കിതാബ, ഭേദം നൽകപ്പെട്ടവരിൽ നിന്ന്, മിൻ ഖബ്ലിക്കും, മുമ്പ് ഭേദം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വ മിനല്ലദീന അശ്റകു, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും കേൾക്കേണ്ടി വരും. അദൻ കസീറാ, ധാരാളം ദ്രോഹകരമായ കാര്യങ്ങൾ, ദ്രോഹകരമായ വർത്തമാനങ്ങൾ. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, വത്തത്തക്കു, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ, വൈന്നതാരിക്ക, നിശ്ചയമായും അത് ബിൻ അസുമില്ലുമൂർ, നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. നല്ല മനസ്സിലാക്കുക, നമ്മൾ പഠിച്ച ആശയത്തിന്റെ വിശദീകരണങ്ങളാണ്. ഒന്നുകൂടി നോക്കിയേ, ല തുബുല ഉന്ന, നിശ്ചയമായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. പല ല തുബുല ഉന്ന നൂനിടാൻ കാരണം അത് തേക്കീലിന്റെ നൂനാണ്. തീർച്ചയായും പരീക്ഷിക്കപ്പെടും. അല്ലേ, ഏഹ് നിങ്ങൾ ഇസ്ലാമൊക്കെ ഒരു കുഴപ്പമില്ല, സുഖസുഖമായിട്ട് ഇവിടെ ജീവിക്കാതൊന്നും അല്ലാതെ പറഞ്ഞത്, ഇനിയും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അപ്പൊ അതൊരു ഉഹുദ് കഴിഞ്ഞിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്, ഇനിയും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നിങ്ങൾ ഇസ്ലാമിക്ക് പോലെ ഇവിടെ സുഖമെത്ത ഒരുക്കി തരാ, ഇവിടെ സുഖശീതള ചായ ഒരുക്കി തരാ, ഇതെങ്ങനെയോ സംഭവിച്ചാണ്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് സോപ്പിടല്ല ചെയ്യുന്നത്. അള്ളാഹു താല പരമമായ ഒരു യാഥാർത്ഥ്യം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. ലതുബുല ഉന്ന, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഈ അബ്ബാദിക്കും നിങ്ങളെ സമ്പത്തില്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി പേരക്കുട്ടിക്ക് മറ്റവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കുട്ടി വെക്കണമായിരിക്കും, അപ്പോഴായിരിക്കും പാസിസ്റ്റുകൾ വരിക, അപ്പോഴായിരിക്കും സാമ്രാജ്യത്വം കയറി വരിക, അപ്പോഴേക്കും ഏതെങ്കിലും മഹാമാരി കയറി വരിക. പല നിലക്കും നിങ്ങളെ സമ്പത്ത് കൊണ്ട് അള്ളാഹു താല നിങ്ങളെ പരീക്ഷിക്കും. അംഫുസിക്കും, നിങ്ങളെ ശരീരങ്ങളിലും പരീക്ഷിക്കും. ചിലപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ, നമ്മളിപ്പോ ഇങ്ങനെ വാർത്തകൾ വായിക്കണവരാണല്ലോ, എന്ത് വാർത്ത, ബോസ്നിയയിലെ വാർത്ത, ആ ഫലസ്തീനിലെ വാർത്ത, അതേപോലെ വടക്കേ ഇന്ത്യയിലെ പല വാർത്തകള്, സിറിയയിലെ വാർത്തകളൊക്കെ വായിച്ചു രസിക്കുന്നവരാ. ഈ വാർത്തകൾ നമ്മളിലേക്കും വരാം. ലതുബുല ഉന്ന, നിശ്ചയമായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഫീ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തില്. അംഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലും. വല തസ്മഉന്ന, തീർച്ചയായും നിങ്ങൾ കേൾക്കുകയും ചെയ്യും. മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. വ മിനല്ലദീന അശ്റകു, മുശ്രിക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇസ്ലാമായാലേ, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും വേദക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതങ്കസീറാ, ഒരുപാട് ദ്രോഹകരമായ കാര്യങ്ങൾ, ദ്രോഹകരമായ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് അവരിൽ നിന്ന് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങളെ ഭീകരന്മാരെന്നവര് വിളിക്കോ, നിങ്ങളെ തീവ്രവാദികളെന്നവര് വിളിക്കോ, നിങ്ങളെ യാതൊരു ബുദ്ധി വിവരമില്ലാത്തവരെന്ന് വിളിക്കോ, നിങ്ങളിലെ ഒരു ഡോക്ടർ താടി വെച്ചാൽ, നിങ്ങളിലെ ഒരു ഡോക്ടർ താടി വെച്ചാൽ വിവരം കെട്ട മുല്ലാക്ക എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കോ. എന്റെ ആ സാധിക്കും ഡോക്ടറെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതി കുട്ടിയത്, എന്തെല്ലാമാണ് പറഞ്ഞത്? ഒരു ഡോക്ടറെ എഫ് ആർ സി എസ് ഒക്കെ നേടിയ വലിയ ഡോക്ടറാ. ആ ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച ഡോക്ടറെ കുറിച്ച് നമ്മളെ ആളുകള് നമ്മളെ എന്തെല്ലാം കേൾക്കേണ്ടി വരികയാണ്. കാരണം താടി വച്ചോ പിന്നെ ഡോക്ടറാകെ, തലപ്പാവുള്ളവൻ പിന്നെ ഡോക്ടറാവുകയോ, സ്കാരത്തണമ്പുള്ളവൻ പിന്നെ ദീനുള്ളവനാവുകയോ ഒന്നും പാടില്ല എന്നാണല്ലോ. അങ്ങനെ എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം വിമർശനങ്ങൾ. പിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൊന്നെടുക്കുമ്പോഴും കേരളത്തിലെ ഒരു പെണ്ണ് ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിക്കാൻ വേണ്ട വർഗീയ വിഷയം ഇങ്ങനെ ചീറ്റാൻ നമ്മൾ പലതും ഇങ്ങനെ വായിക്കുമ്പോ, സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുമ്പോ ഇങ്ങനെ സഹിക്കേണ്ടി വരികയാണ്. ും ദേക്ഷരീമിന്റെ കടലിൽ നിന്ന് പോസ്റ്റ് കാർഡ് ലഹരി മരുന്ന് പിടിച്ചതിന് ആ പാവം ലക്ഷദ്വീപിലെ നിവാസികളെ ആകെ മദ്യപാനികളും മയക്കു മരുന്നിന്റെ ആൾക്കാരുമായി ചിത്രീകരിക്കുകയാണ് അവരെ. എന്താ ഈ നാട്ടിലൊക്കെ നടക്കുന്നത്? ഇതൊക്കെ ഉണ്ടാവുന്ന അള്ളാഹു താല നേരത്തെ വന്നിരിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിച്ചോ, നിങ്ങൾ അള്ളാഹ പരീക്ഷിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെക്കാൾ ഏറ്റവും ഉന്നതരായ അമ്പിയാക്കന്മാരെയാണ് അള്ളാഹു താല പരീക്ഷിക്കും. വിദാഹും നമ്മൾ പഠിച്ചില്ലേ? അള്ളാഹു താല ഒരു ജനതയെ സ്നേഹിച്ചാൽ അള്ളാഹു അവരെ പരീക്ഷണത്തിലാക്കും. മയ്യുരുദില്ലാഹു ബി ഖൈറൻ യുസിബ് മിൻഹു, അള്ളാഹു ഒരു സമൂഹത്തിന് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് തേനും പാലും ഒഴുകി കൊടുക്കുന്നല്ല, യുസിബ് മിൻഹു, അവർക്ക് അള്ളാഹു അവരെ പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ തഹ്കീദിന്റെ നൂനിട്ട് കൊണ്ട് അള്ളാഹു താല അന്നത്തെ വിശ്വാസികളെയും നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മുൻപ് വേദം നൽകപ്പെട്ട ബഹുദൈവാര വേദക്കാരിൽ നിന്ന്, എല്ലാ വേദഗ്രന്ഥത്തിന്റെ ആളുകളായ ആളുകളിൽ നിന്നും, ബഹുദൈവ വിശ്വാസികളിൽ നിന്നൊക്കെ പല തസ്മ ഉന്നാ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന്, അതം കസീറാ, ധാരാളം ധാരാളം ദ്രോഹകരമായ കാര്യങ്ങള്, പരിഹാസങ്ങളെ നിങ്ങളുടെ പർദ്ധ അവർ പരിഹസിക്കും, നിങ്ങളുടെ പ്രവാചകനെ അവർ പരിഹസിക്കും, നിങ്ങളുടെ ഖുർആനെ നിരോധിക്കണമെന്ന് അവർ പറയും, നിങ്ങളെ കുറിച്ച് അവർ ഒരുപാട് വിഷലിപ്തമായ വർത്തമാനങ്ങൾ പറയും, നിങ്ങളെ പ്രകോപിതരാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോഴേക്കും പേടിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നവരായി നിങ്ങൾ മാറരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ക്ഷമ പാലിക്കുന്നുവെങ്കിൽ ആ പ്രതിരോധ ആ ആക്രമണങ്ങൾക്കൊക്കെതിരെയും പ്രതിരോധത്തിന്റെ നല്ല ക്ഷമയുടെ ഭാഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, തത്വക്കോ നിങ്ങൾ തക്കുവയുള്ളവരായി തീരുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ, അതാണ് നിശ്ചയദാർഢ്യമുള്ള കാര്യം. ആ അസുമാണ് നമുക്ക് വേണ്ടത്. ഏത് വിഷയത്തിൽ തങ്ങൾക്കെതിരെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേക്കും തലതല്ലി കീറുന്നവനും പതറിപ്പോകുന്നവനും ആകരുത് വിശ്വാസി. ആ വിശ്വാസി ഇതൊക്കെ റബ്ബനിക്ക് വെച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ആ നമ്മള് കാര്യങ്ങളെ നീക്കുകയാണ്, മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതാണ് കാരണം അവിടൊക്കെ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് വേണം. ഒക്കെ അല്ല നിശ്ചയിച്ചല്ലേ, പറയാണ് നബിയെ പറയുക, അല്ലാഹു താല ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ ഒരു മുസീബത്തും ഞങ്ങൾക്ക് വരില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ മൗലാൻ, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വാലല്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൽ, പല്ല തവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അവനിൽ ബലമേൽപ്പിക്കുന്നവരാണ്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഒക്കെ അത് അന്ത നിശ്ചയിച്ചതാണ്, അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. അതുകൊണ്ട് ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയാണ്, നിങ്ങൾ ജീവിക്കുന്നത് സ്വർഗീ പരലോകത്തെ ജീവിതമല്ല, ദുനിയാവിന്റെ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ വിട്ടേച്ചു പോകുന്ന ജീവിതമാണ്. ഈ ജീവിതം പരീക്ഷണത്തിന്റെ ലോകമാണ്. തീർച്ചയായും അള്ളാഹു താല നിങ്ങളെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത്. പരീക്ഷിക്കപ്പെടാതെ ഞങ്ങളൊക്കെ മുമ്പിനിങ്ങളാണെന്ന് ഒറ്റപ്പറിച്ചിൽ നിങ്ങൾ വെറുതെ വിട്ട് കളയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ മനുഷ്യ തലത്തിലിട്ട് അല്ല പരീക്ഷിച്ചിട്ട് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ സത്യസന്ധര്, ആരാണ് കള്ളം പറയുന്നവര് എന്ന് വേർതിരിച്ചറിയാതെ വിടില്ല അള്ളാഹു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളതൊക്കെ പ്രതീക്ഷിച്ച ആളുകളാണ്. അതുകൊണ്ട് ഉഹുദിന് ശേഷം അവര് ഖന്ദഖിൽ പരീക്ഷിക്കപ്പെട്ടു, അവര് പുനെയിൽ പരീക്ഷിക്കപ്പെട്ടു, അവര് യർമൂക്കിലും അവര് മോത്തായുദ്ധത്തിലും ഒക്കെ പരീക്ഷിക്കപ്പെട്ടു. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അവര് വിധേയരാകേണ്ടി വന്നു അല്ലേ. അതാണ് ഇവിടെ വിശദീകരിച്ചത്. തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. തുടർന്ന് പറയുന്നു, ഉത്തുൽ കിതാബ
വാങ്ങിയ സന്ദർഭം, മീസാക്ക ഉറപ്പ് കരാറ് വാങ്ങിയ സന്ദർഭം ആരിൽ നിന്ന്? അല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകപ്പെട്ടവരിൽ നിന്ന് കരാറ് വാങ്ങിയ സന്ദർഭം. എന്താ കരാറ്? ലതുബയ്യിനുന്നഹു, നിങ്ങൾ അത് വിവരിച്ചു കൊടുക്കണമെന്ന്. ലിന്നാസി, ജനങ്ങൾക്ക്. വലാ തക്തുമൂനഹു, അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയില്ലെന്നും നിങ്ങൾ അതിനെ വിശദീകരിച്ചു കൊടുക്കണം, അത് മറച്ചു വെക്കുകയില്ല എന്ന് വേദക്കാരിൽ നിന്ന് കരാറ് വാങ്ങിയ സന്ദർഭം. ഫനബദൂഹു, എന്നിട്ട് അവരതിനെ വലിച്ചെറിഞ്ഞു. വെറുതെ അറിയാന്നല്ല, വലിയ അവരെ തീർത്തും ഇല്ലാതാക്കി എറിയുന്നതിനാണ്, ഒരു കല്ലെടുത്തെറിയുന്നതിനല്ല പറയാ. പകരം അത് വലിച്ചെറിഞ്ഞു. വറാ അൽഹൂരിഹിം, അവരുടെ പുറകിന്റെ പിന്നിലേക്ക്, അവരുടെ മുതുകിലൂടെ പിന്നിലേക്ക്, വറാ ആ പിന്നിലേക്ക്, പുറത്തേക്ക്. ലുഹൂരിഹിം, അവരുടെ മുതുകിന്റെ പിന്നിലേക്കാണ് പുറകിലേക്ക് വലിച്ചെറിഞ്ഞു. വസ്ത്രവും, അവർ വാങ്ങുകയും ചെയ്തു. ബിഹി, അതിന് പകരം. സമനം പലീല, തുച്ഛമായ വില. അവര് വാങ്ങുന്നത് എത്ര ചീത്തയാണ്. ആയിരത്തായിരത്തി നോക്കൂ, ഇത് അഹ്ലി കിതാബരെ വിശദീകരിച്ചുകൊണ്ട് പറയണം. നേരത്തെ വിശ്വാസികളോട് പറഞ്ഞ കാര്യമാണെങ്കിൽ, നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്നു സത്യവിശ്വാസികളോട് പറഞ്ഞാൽ അവരെ വിശകലനം ചെയ്തുകൊണ്ട് പറയാണ്. വൈദ് അഹദല്ലാഹു, അള്ളാഹു ആകിയ സന്ദർഭം. മീസാക്ക, കരാറ്, ഉറപ്പ്, ഏ നമ്മൾ പഠിച്ചാണൊക്കെ. ആരിൽ നിന്ന്? അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് കരാറ് വാങ്ങിയ സന്ദർഭം. വേദക്കാരോട് അള്ളാഹു ചില കരാറുകൾ വാങ്ങിയിരുന്നു. പല കരാറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലൊരു കരാർ എന്താണില്ല? തുബയ്യിനുന്നഹു ലിന്നാസി, ഈ വേദഗ്രന്ഥത്തെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. നിങ്ങള് ഈ വേദഗ്രന്ഥത്തെ ജനങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. വല തത്തുമൂനഹു, അതിനെ മറച്ചു വെക്കരുത്. ഇങ്ങനെ ഒരു കരാറ് വേദക്കാരിൽ നിന്ന് വാങ്ങി. പക്ഷേ പനബദൂഹു, അവരതിനെ വലിച്ചെറിഞ്ഞു. വറ അൽഹൂരിയും, അവരുടെ മുതുകിന്റെ പിന്നിലൂടെ പിന്നിലേക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വസ്ത്രവും, എന്നിട്ട് ആ വലിച്ചെറിഞ്ഞിട്ട് അവര് വാങ്ങി. ബിഹി, അതിന് പകരം. സമനം കലീലാത്തു, ചില താല്പര്യത്തിനാണ് വലിച്ചെറിയുന്നത്. അതിന് പകരം തുച്ഛമായ വില അവർ വാങ്ങുകയും ചെയ്തു. അള്ളാന്റെ കിതാബ് വിറ്റിട്ട് കിട്ടുന്ന കച്ചവടം അല്ലെങ്കിൽ ആ വാങ്ങൽ എത്ര ചീത്തയാണ്. ഇവിടെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, അഖിലി കിതാബുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അഗ്നി വിഴുങ്ങുന്ന ദിവ്യബലി ഹോമകുണ്ടം, അത് വിഴുങ്ങുന്ന ദിവ്യബലി കൊണ്ടുവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എല്ലാ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊന്നും ഇങ്ങനെ ദിവ്യബലി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവർക്ക് അറിയുന്നതാണത്. മൂസാ നബിയോ ഇബ്രാഹിം നബിയോ ഒന്നും ഇങ്ങനെ ദിവ്യബലി കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയുന്നു, അഗ്നി വിഴുങ്ങുന്ന ദിവ്യബലി കൊണ്ടുവാ, ഞാൻ ഞങ്ങളെ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കണിച്ച് അതിൽ ആ വേദത്തിൽ ഇല്ലാത്തൊരു കാര്യം കണിശമായി ഇങ്ങനെ പറയാനില്ല. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ വേദത്തിൽ ഇല്ലാത്തൊരു കാര്യം കണിശമായി പറയുന്ന നിങ്ങളെ, നിങ്ങളുടെ വേദം അനുശാസിച്ച ആ വേദത്തെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം, പ്രബോധനം ചെയ്യണം എന്ന കാര്യം നിങ്ങൾ സ്വീകരിച്ചോ? നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിരന്തരം അടിക്കടി ശക്തമായ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ മറച്ചു വെക്കരുത്, അതിനെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം. ഈ നിർദ്ദേശം നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ. ആ നമുക്കറിയാം വേദഗ്രന്ഥങ്ങള്, ഈ വേദഗ്രന്ഥത്തിന് വിശദീകരിച്ചു കൊടുക്കണം പോയിട്ട് വേറൊരു രസമുള്ള കസ്തല തറഞ്ഞാല് കുറെ കാലം കഴിഞ്ഞപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അവർ മറന്നുപോയി. ഹൈക്കൽ സുലൈമാനിയിലെ മുഖ്യ പുരോഹിതനും ജെറൂസലമിലെ ക്രിസ്തീയ പുരോഹിതനും തൗറാത്ത് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചുള്ള തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിന്റെ പേര് പോലും മറന്നുപോയി എന്ന് പറഞ്ഞു. ഞാൻ നമ്മള് മുസ്ലിം സമുദായം ഖുർആനെ അവഗണിക്കുന്ന ആരേക്കുമ്പോ ഇത് അതുപോലെ ആവുന്നില്ല. അത് എന്ന് പറഞ്ഞാല് അതായത് ഹൈക്കൽ സുലൈമാനിയിലെയും ജെറൂസലമിലെയും പുരോഹിതന്മാർക്ക് തൗറാത്ത് എന്ന് പറഞ്ഞ വാക്കന്നെ മറന്നുപോയി. പിന്നെയാണോ തൗറാത്തിനകത്തുള്ള ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കല്? തൗറാത്തിന്റെ ഏട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോഴും പഴയ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ആ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്താ? ഇതാ ഒരു ഉദാഹരണം പറ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കുകയും വേണം. വേദഗ്രന്ഥത്തിലെ കാര്യേ, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യ പട്ടയായിരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ മധ്യ കട്ടിലകളിലും പട്ടിവാതിലുകളിലും നീ എഴുതണം. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ ആശയങ്ങളെ ഇങ്ങനെ സമർപ്പിക്കണം, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം എന്നായി പറയണതേ. അതവർ ചെയ്തോ? തൗറാത്തിന്റെ ഒരു കോപ്പി ലേവ്യർക്ക് കിട്ടിയപ്പോ മൂസ അലൈഹി ഇസ്ലാം കൽപ്പിച്ചു, ഏഴ് ഏഴ് വത്സരങ്ങൾ കൂടുമ്പോഴുള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായ പ്രമാണങ്ങളെല്ലാം ഇസ്രായേലിയർക്കു കേൾക്കെ അവയുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലെ പരദേശികളും കേട്ടുപഠിച്ചവയുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടാൻ പഠിപ്പിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടേണം. ഇതൊക്കെ ഈ വേദഗ്രന്ഥത്തിലുണ്ട്. അല്ല ചോദിക്കാണ്, ഇതൊക്കെ നിങ്ങൾ നടപ്പാക്കിയോ? മാത്രമല്ല ആ വേദഗ്രന്ഥത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾ മറച്ചു വെക്കല്ലേ നിങ്ങൾ ചെയ്തത്? ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന സത്യത്തെ നിങ്ങൾ മറച്ചു വെച്ചില്ലേ? ആ പ്രവാചകന്റെ ലക്ഷണം നിങ്ങൾ വേദഗ്രന്ഥം പറഞ്ഞിട്ട് അത് നിങ്ങൾ മറച്ചു വെച്ചില്ലേ? ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനങ്ങളെ മറച്ചു വെച്ചിട്ട് ഇപ്പൊ വേദഗ്രന്ഥം പറഞ്ഞിട്ടില്ലാത്ത ദിവ്യബലി കൊണ്ടുവരാനാണ് നിങ്ങൾ പറയുന്നതിന്റെ? അതാ ഖുർആൻ ചോദിച്ചത്, വൈദാഹദല്ലാഹു മീസാഖൽ ലദീന ഉത്തുൽ കിതാബ ലതുബയ്യിനുന്നഹു, അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാമെന്ന കരാർ അവരിൽ നിന്ന് വാങ്ങി. വലാ തത്തുമുനഹു, അതിനെ മറച്ചു വെക്കരുത്. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം, എന്നിട്ട് അവരതിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ടോ ഈ പൗരോഹിത്യം അടിസ്ഥാന വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളെ വിറ്റത് വഴി അവർ ചില തുച്ഛമായ സമനം കലീല ചില ഭൗതിക താല്പര്യങ്ങളാണ് അവർ വാങ്ങിയത്. ഫബിസമായ സ്തറൂൻ, എത്ര ചിത്തയായ കച്ചവടം. തുടർന്ന് ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൌ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലൂ വലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനല്ലദാബ് വലഹും അദാബുൻ അലി നീ ധരിക്കരുത്, നീ വിചാരിക്കരുത്, നീ കരുതരുത്, അല്ലദീന യഫ്റഹൂന, ഊറ്റം കൊള്ളുന്നവരെ കുറിച്ച്, ഫർഹന സന്തോഷം കൊള്ളുന്നവർ, ഊറ്റം കൊള്ളുന്നവരെ കുറിച്ച് നീ വിചാരിക്കരുത്. ബിമാ അത്തൗ, അവരുടെ ചെയ്തികളിൽ. എന്തിനാണ് ഊറ്റം കൊള്ളുന്നത്? അവരുടെ പ്രവൃത്തികളിൽ ഊറ്റം കൊള്ളുന്നവര്. വയുഹിബ്ബൂന, അവരാഗ്രഹിക്കുകയും ചെയ്യുന്നു, യുഹ്മദു, പ്രശംസിക്കപ്പെടാൻ, ബിമാലം യഫ്അലൂ, അവർ ചെയ്യാത്തതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന, അതേപോലെ തന്നെ തങ്ങളുടെ ചെയ്തികളിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് നീ വിചാരിച്ചു പോകണ്ട. ബിമഫാദത്തിൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. വലഹും, അവർക്കുണ്ട് അതാ പുന്നരീം, വേദനയേറിയ ശിക്ഷ. അടുത്തായത്തും കൂടി അവർക്ക് ഒന്നിച്ചാണല്ലോ, വലില്ലാഹി, അള്ളാഹു പിന്നാണ്, മുൽക്കു സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളുടെ ആധിപത്യം. വല്ലാഹു, അല്ലാഹു, അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീർ, കഴിവുറ്റവനാകുന്നു. നമുക്കറിയുന്ന വാക്കാണ്, വാക്കുകളാണ്. ഇവിടെ എന്താ ഖുർആൻ പറഞ്ഞ്? ചില ആളുകള് അവര് തങ്ങളുടെ പ്രവൃത്തിയിൽ വലിയ കേമത്വം കാണിക്കും. ഞങ്ങള് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്ന് പറയും. മാത്രമല്ല ചെയ്യാത്ത കാര്യത്തിന് തങ്ങൾക്ക് ഗുണം പ്രശംസി കിട്ടാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഇതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒന്ന് അഹ്ലി കിതാബുകാരെ കുറിച്ചാണ് പറയാറ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ ചില പണ്ഡിതന്മാരൊക്കെ ആളുകളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അതിലെ വസ്തുതകള് മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ മറുപടി നബിക്ക് നൽകി. എന്നിട്ട് പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞപ്പോൾ പ്രവാചകൻ അവർ സമർത്ഥമായി പറ്റിച്ചു, നബിനെ അങ്ങ് നന്നായിട്ട് പറ്റിച്ചു, നബി ഇപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് ഇവർ പറയുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങി എന്നൊരു അഭിപ്രായം പറയാറുണ്ട്. ഇതെല്ലാം മുനാഫിക്കുകളെ കുറിച്ച് പറയാറുണ്ട്. മുനാഫിക്കുകള് യുദ്ധത്തിനും മറ്റും ജിഹാദിനൊക്കെ വിളിക്കുമ്പോ അവരതിൽ നിന്നൊക്കെ പിന്മാറി വളരെ സമർത്ഥമായി രക്ഷപ്പെടും. എന്നിട്ട് ഇവര് പറയും, നമ്മള് വളരെ സമർത്ഥമായി റസൂലിനെ പറ്റിച്ചിരിക്കുന്നു, ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. എന്നിട്ടോ അതിന്റെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഞങ്ങൾക്ക് അതിന് വരാൻ പറ്റില്ല എന്നിട്ട് ഇവരുടെ കൂടെ ചെയ്യാത്ത കാര്യത്തിന് പ്രശംസ ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയും ചെയ്യും. ഇതൊക്കെ ഒരു പശ്ചാത്തലമാണെങ്കിലും അടിസ്ഥാനപരമായി ഒരു നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വസ്തുതയാണ്. അതായത് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ നിഗളിക്കുക, ഞാൻ എന്തൊക്കെയോ വലിയ കാര്യം ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യാത്ത കാര്യത്തിന് മറ്റ് പ്രശംസകളും നേട്ടങ്ങളും തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഇത്തരം ആളുകളൊന്നും ഇപ്പൊ ഇവിടെ കെട്ടിക്കൂട്ടുന്ന വലിയ കേമത്തന്മാരും കേമന്മാരൊക്കെ ആയ ആൾക്കാര് എന്തൊക്കെയോ രക്ഷപ്പെട്ടിരിക്കണമെന്നൊന്നും നീ വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവര് രക്ഷപ്പെട്ടിട്ടില്ല. ഈ ദുനിയാവിൽ എന്തൊക്കെയോ പൊങ്ങച്ചം കാണിക്കുകയും കാട്ടിക്കൂട്ടൽ കാട്ടിയല്ലേ ചെയ്യുന്നുള്ളൂ. നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷ കാത്തിരിക്കുകയാണ്. അവരാരും ഇതിൽ നിന്ന് ചെയ്യേണ്ടതും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതുമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ സ്വാർത്ഥ ലാഭങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. എന്നിട്ട് അതൊക്കെ ആദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ ദീനിന് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണെന്നൊക്കെ വാദിക്കുക. ഇത്തരം ആളുകളൊക്കെ ഈ കാട്ടിക്കൂട്ടലൊക്കെ ഇവിടെ ആൾക്കാരെ പറ്റിക്കാന്നല്ലാതെ അള്ളാഹാരെ പറ്റിക്കാൻ കഴിയില്ല. അവരൊന്നും മഫാദത്തിമ്മിനല്ലാതാ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സേഫ് സോണിലാണ് എന്നൊന്നും നീ രാസ്തന്നെ നീ വിചാരിക്കണ്ട. അവരൊക്കെ പടച്ചോന്റെ മുമ്പിൽ കഴക്ക് പറയേണ്ടി വരുന്ന ആളുകളാണ്. കാരണം അതിനൊക്കെ അള്ളാഹുവിന് കഴിവുണ്ട്. വലില്ലാഹി മുൽക്കു സമാവാത്തി വല്ല ആകാശം കൊടുക്കേണ്ട ആധിപത്യമൊക്കെ അള്ളാഹിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള. ഇവരെ ശിക്ഷിക്കാനും സത്യവിശ്വാസികളെ രക്ഷിക്കാനും അക്രമികൾക്ക് ശിക്ഷ ഒരുക്കി കൊടുക്കാനും നന്മ ചെയ്തവർക്ക് സ്വർഗം ഒരുക്കി കൊടുക്കാനും ഒക്കെ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് ആ ഇസ്ലാം അള്ളാഹുവിനെ അള്ളാഹു റസൂലിനൊക്കെ പറ്റിച്ചിട്ട് എന്തൊക്കെ നേടിക്കളയാന്ന് അവരും വിചാരിക്കേണ്ടതില്ല. അവരൊക്കെ ശിക്ഷക്ക് വിധേയരായി തീരുക തന്നെ ചെയ്യും എന്ന് താക്കീത് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നിർവഹിക്കുന്നത്. ഇപ്പൊ വളരെ ഗൗരവമുള്ള സമയമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗത്തെ ആയത്തുകളാണ് ഏറ്റവും ആദ്യത്തെ ആയത്ത്. നമ്മൾ ശരിക്കും പഠിക്കണം. അത് നമ്മുടെ ജീവിത വീക്ഷണമാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്തൊക്കെയോ നേടിയെടുക്കണം, ദുനിയാവ് എന്തൊക്കെയോ സുഖകരമാക്കണം എന്നതല്ല ലക്ഷ്യം. ആ ദുനിയാവിനെ നഷ്ടപ്പെടുത്തുന്നു വേണ്ട, പക്ഷെ പരലോകം തന്നെ ആയിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. ആ പാരത്രിക ജീവിത വിജയത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ദുനിയാവ് സുന്ദരമായിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾക്ക് സഹാബാക്കളൊക്കെ അവരുടെ ജീവിതം അങ്ങ് സമർപ്പിക്കുകയായിരുന്നു. ആ ദുനിയാവ് സമർപ്പിച്ചപ്പോ അവര് ദുനിയാവ് സുഖമായി കിട്ടി, അവർക്ക് പരലോകത്ത് ഉന്നത സ്ഥാനത്ത് കിട്ടി. പരലോകം എന്ന് പറയുന്നത് ഒരു അതിൽ നമ്മൾ വിശ്വസിച്ചെങ്കിൽ പിന്നെ കിടന്ന് അഴകുഴമ്പ സമീപനം സ്വീകരിക്കാൻ പാടില്ല. പരലോകം ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസം വന്നാൽ പിന്നെ ആ പരലോകത്തിന് വേണ്ടി തന്നെ പണിയെടുക്കണം. ആ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കണം. അത് ദുനിയാവ് വിറ്റ് പരലോകം മേടിക്കാൻ നമുക്ക് കഴിയും. ആ ദുനിയാവിന്റെ അടിമയാകാതിരിക്കാൻ പരമാവധി ദുനിയാവിന്റെ മക്കളാകാതിരിക്കാൻ നോക്കുക. നമ്മളിപ്പോ പണിയെടുക്കുന്ന ലോകത്താണ്, അതുകൊണ്ട് പണിയെടുക്കും. ഈ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മളെയൊക്കെ വല്ലാതെ ഭൗതികത പിടികൂടിയിരുന്നു. ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നപ്പോ ആ ഭൗതികതയുടെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് ആളുണ്ട്, വാളുണ്ട് എന്നിട്ട് മയ്യത്ത് മറവ് ചെയ്യാൻ നേരത്ത് പോലും രണ്ടാളെ കിട്ടാതെ വല്ലവരും വന്നിട്ട് കുഴിച്ച് ഒരു നല്ല സ്വീകരണം, ഒരു യാത്രയപ്പ് പോലും കൊടുക്കാൻ കഴിയാതെ മരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ഉന്നതരായ വ്യക്തികള്, പതിനായിരങ്ങൾ പങ്കെടുക്കേണ്ട മയ്യത്ത് നമസ്കാരങ്ങള്, വലിയ ആവേണ്ട ആളുകള്, സ്വന്തം ഭാര്യക്കൊന്നും നോക്കാൻ പറ്റാത്ത, സ്വന്തം മക്കൾക്കൊരു ആ മയ്യത്തിനൊന്ന് ഉമ്മ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവസാനം ആരൊക്കെയോ വന്ന് മറവ് ചെയ്യുന്ന അവസ്ഥ വന്നില്ലേ. ദുനിയാവുമ്പോ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഇട്ടച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഇന്ന് എപ്പോഴായാലും മരിക്കേണ്ടി വരും. മരിക്കോക്കി പിന്നെ വൈങ്കാന ആഹിറുൽ ഹയാത്തി മൗത്താൻ ഫസവാ ഉൻ ഖസീറുഹു വത്തവീർന. ജീവിതത്തിന്റെ ഒടുക്കം മരണമാണെങ്കിൽ പിന്നെ അത് കുറച്ച് നിന്ന് ചുരുങ്ങി, അതിലൊന്നും വലിയ കാര്യമില്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ആവേശത്തോടുകൂടി ജീവിക്കാൻ കഴിയുക. സ്വർഗം സ്വപ്നം കണ്ട് കഴിയുന്ന ആളുകൾക്കാണ് വിശ്വാസദാർഢ്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക. നമ്മുടെ ജീവിത വീക്ഷണത്തെ ശരിക്കും വരച്ചു കാണിക്കുന്ന ആയത്തുകളാണിത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. തങ്ങളെ പരീക്ഷിക്കപ്പെടുക്കുമ്പോഴേക്കും തല തല്ലി കീറുന്നവനും അള്ളാഹനെ കുറ്റം പറയുന്നവനും അല്ല വിശ്വാസി. അള്ളാഹ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മുസീബത്ത് വരുന്നുണ്ടോ, അള്ളാഹു താല അത് രേഖപ്പെടുത്താതെ സംഭവിച്ചിട്ടില്ല. അള്ളാഹു ആണ് നമ്മളെ മൗലാന. അതൊക്കെ അള്ളാഹുൽ വരമേൽപ്പിച്ച് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കാൻ നമുക്ക് സാധ്യമായി തീരണം. ബഹുദൈവ വിശ്വാസികളൊക്കെ ആനന്ദിച്ചുകൊണ്ട് ഇതൊക്കെ അവരെന്തോ നേടി എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. നാലീസം കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ചെല്ലേണ്ടവരാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. നാലീസം കഴിഞ്ഞാൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടവരാണ് ഫാസിസ്റ്റ് നേതാക്കന്മാര്. നാലീസം കഴിഞ്ഞാൽ ഈ വലിയ കോടിക്കോടി സമ്പത്തിന്റെ ഉടമകളായ വമ്പൻ മുതലാളിമാര് നയാ പൈസ എടുക്കാതെ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് യാത്ര പോകേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ ഒന്ന് ചിന്തിക്കാച്ചെടുക്കാതെ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ്. ഇത്രയൊക്കെ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ അടുത്ത ആയത്ത് വളരെ സുപ്രധാനമായ ആയത്താണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു അർത്ഥത്തിൽ ഏറെ കരഞ്ഞ ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വല്ലർ. ഇൻഷാല്ലാ നാളെ നമുക്ക് എടുക്കാം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ആളുകള് നമ്മളിൽ നിന്നൊക്കെ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മൊയ്തുണ്ണി സാഹിബ് വൈശം വീട്ടില് സുഡാനി മൊയ്തുണ്ണി സാഹിബ് എന്നാണ് അദ്ദേഹത്തെ പറയാറ്. നമ്മളെവിടെ പരിപാടിക്ക് പോയാലും മൂപ്പരുണ്ടാവുക. അവിടെ പരിപാടികളും പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ അദ്ദേഹം പ്രസംഗം കേൾക്കാൻ വരുന്നതാണ്. 63 വയസ്സേ ഉള്ളൂ, കോവിഡ് ബാധിച്ച് മരിച്ചു ചാവക്കാട്. അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് കുമാരപുരം അവിടുത്തെ മഹലിന്റെ പ്രസിഡന്റൊക്കെ കൂടിയായ നാസിമുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധുക്കളും നമ്മളെ ക്ലാസ്സിൽ പങ്കാളികളാണ്. തിരുവനന്തപുരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ മരുമക്കളും കസിൻസൊക്കെ നമ്മളെ ക്ലാസ്സിൽ പങ്കാളികളാണ്. അദ്ദേഹവും ഈ അടുത്ത ദിവസം അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. അത് അങ്ങനെയുള്ള ആളുകൾ. അതേപോലെ അരിപ്ര ഉമർ സാഹിബ്, അദ്ദേഹത്തിന്റെ കൂടെ പലസ്തീനിലേക്കോ ഇസ്രായേലിലേക്കോ ഒക്കെ ഒരുക്കെ വന്നതാണ്. നമ്മളെ ഖുർആൻ ക്ലാസ്സിലെ പഠി പെരിന്തൽമണ്ണ ക്ലാസ്സിലെ സ്ഥിരം പഠിതാവാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടതായിട്ട് അദ്ദേഹം പിന്നെ അറിയിച്ചു. അള്ളാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജന്നത്തുൽ ഫിർദൗസിൽ അവരെയൊക്കെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവർക്ക് എല്ലാ പാപങ്ങളും പുറത്ത് ഉന്നത സ്ഥാനത്ത് ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരെ ജീവിച്ചു കിട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ എ ആർ നഗറിലുള്ള നമ്മുടെ പ്രവർത്തകന്റെ മരുമകൾ, മകന്റെ ഭാര്യ, നമ്മുടെ പ്രാർത്ഥന സവിശേഷം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഒരു അത്യപൂർവമായ ഒരു രോഗത്തിന് വിധേയമായിരിക്കുകയാണ്. ലോകത്തന്നെ അപൂർവമായ ഒരു രോഗം പ്രസവിച്ചിട്ടേ ഉള്ളൂ. വളരെ വളരെ പ്രയാസത്തിലാണ് ആ കുടുംബം. അദ്ദേഹം വളരെ സങ്കടപ്പെട്ടാണ് എന്നോട് സംസാരിച്ചത്. നമ്മുടെ ഒരു പ്രാർത്ഥന അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഉമ്മമാരൊക്കെ മനസ്സിരുത്തി ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മോള് വല്ലാത്തൊരു രോഗത്തിനാണ് ശ്രീചിത്രയിൽ ചികിത്സക്ക് പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവേ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകണേ, ആശ്വാസം നൽകുമാറാകണേ, എല്ലാം പ്രയാസങ്ങളിൽ നിന്നും കരകയറ്റുമാറാകണേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അല്ലാഹുവേ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുവേ മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കുമാറാകണേ. പടച്ചവനെ ദുനിയാവിനേക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യപ്പെടുത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണേ. അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരുമാറാകണേ. അള്ളാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് പടച്ചവനെ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നിയോഗിപ്പിച്ചു കൂട്ടുമാറാകണേ. മഹ്ശറിൽ വലത് കയ്യിൽ കിതാബ് ഏറ്റുവാങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാകണേ. ലളിതമായ വിചാരണയിലൂടെ പടച്ചവരെ ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കുമാറാകണേ. കഠിനകഠോരമായ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകണേ. മഹ്ശറിൽ തണൽ ലഭിക്കുന്ന അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണേ. അള്ളാഹുവേ നാളെ ഞങ്ങളുടെ ഖബറിടെ നീ വിശാലമാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ ഞങ്ങളുടെ ബർസഖി ജീവിതം നീ സുന്ദരമാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ മഹാരോഗങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കുമാറാകണേ. പടച്ചവനെ കൊറോണ ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. നിങ്ങളെ നാടിനെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. അള്ളാഹുവേ എല്ലാ ആളുകൾക്കും ഇസ്ലാമികമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ചെറുപ്പത്തിൽ കൊച്ചി വളർത്തിയ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകണേ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ധാരാളമുണ്ട്, പടച്ചോനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ കരകയറ്റുമാറാകണേ. സാമ്പത്തിക വിഷമതകളിൽ നീ കരകയറ്റുമാറാകണേ. എല്ലാ സാമൂഹിക പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണേ. അള്ളാഹുമ്മ ജഅൽ ഖുർആൻ ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഫാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വലി നാരി മുഖല്ലിസാ. അള്ളാഹുമ്മ ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم اكشف عنا قرونا, اللهم اكشف عنا قرونا, اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى واللفاف والعنا. اللهم زين قلوبنا بالايمان, اللهم ثبت اقدامنا بالاسلام. اللهم صل على محمد وعلى ال سيدنا محمد. سبحان ربي الذي يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.